നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് സബിത ആനന്ദ്. പ്രധാന വാർത്തകൾ. പാക് അധീന കശ്മീരും ഭീകരവാദവും ഒഴികെ മറ്റൊരു വിഷയവും പാകിസ്ഥാനുമായി ചർച്ച ചെയ്യില്ലെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. CBSE 12-ാം ക്ലാസ് പരീക്ഷാഫലം പ്രഖ്യാപിച്ചു. 99.32% വിജയത്തോടെ തിരുവനന്തപുരം മേഖല രണ്ടാം സ്ഥാനത്ത്. സംസ്ഥാനത്ത് അടുത്ത വർഷം 15,000 സ്റ്റാർട്ടപ്പുകളും 100,000 തൊഴിലവസരങ്ങളും സൃഷ്ടിക്കുമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. വിദ്യാർത്ഥികൾ അഭിരുചിക്കും താൽപര്യത്തിനും ഇണങ്ങുന്ന തുടർ പഠന മേഖല തെരഞ്ഞെടുക്കണമെന്ന് മന്ത്രി വി ശിവൻകുട്ടി. ഖേലോ ഇന്ത്യ യൂത്ത് ഗെയിംസിൽ മഹാരാഷ്ട്ര കുതിപ്പ് തുടരുന്നു. വാർത്തകൾ വിശദമായി. ഭീകരവാദത്തെ ഒരു തരത്തിലും അംഗീകരിക്കാത്ത ഗവൺമെന്റാണ് ഇന്ത്യയിലേതെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി വ്യക്തമാക്കി. ഭീകരപ്രവർത്തനവുമായി മുന്നോട്ടു പോയാൽ അത് പാകിസ്ഥാന്റെ തകർച്ചയ്ക്ക് വഴിയൊരുക്കുമെന്നും പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്നലെ രാഷ്ട്രത്തെ അഭിസംബോധന ചെയ്യവേ മുന്നറിയിപ്പ് നൽകി. പാകിസ്ഥാനെ നിലനിൽക്കണമെങ്കിൽ എല്ലാ ഭീകരവാദ പ്രവർത്തനങ്ങളും അവസാനിപ്പിക്കണം. ഭീകരതയും ചർച്ചകളും ഒന്നിച്ചുപോകില്ല. ഭീകരതയും വ്യാപാരവും യോജിച്ചുപോകില്ല. വെള്ളവും രക്തവും ഒന്നിച്ചൊഴുകില്ല, നരേന്ദ്രമോദി വ്യക്തമാക്കി. പാക് അധീന കശ്മീരും ഭീകരവാദവും ഒഴികെ മറ്റൊരു വിഷയവും പാകിസ്ഥാനുമായി ചർച്ച ചെയ്യില്ലെന്ന് അദ്ദേഹം ലോകരാജ്യങ്ങളെ അറിയിച്ചു. ഭീകരതയ്ക്കെതിരായ ഓപ്പറേഷൻ സിന്ദൂർ ഒരു പേര് മാത്രമല്ല, ദശലക്ഷക്കണക്കിന് ഇന്ത്യക്കാരുടെ വികാരത്തിന്റെ പ്രതിഫലനമാണെന്നും നീതിക്കായി തുടരുന്ന അടിപതരാത്ത പ്രതിജ്ഞയാണെന്നും പ്രധാനമന്ത്രി വിശദമാക്കി. സൈനിക നടപടിയിലെ ധീരതയും സമരവീര്യവും മികവും ഇന്ത്യയിലെ ഓരോ മാതാവിനും സഹോദരിക്കും മകൾക്കും സമർപ്പിക്കുന്നതായി പ്രധാനമന്ത്രി പറഞ്ഞു. ഭീകരപ്രവർത്തകരെ നിർമ്മാർജ്ജനം ചെയ്യാൻ ഇന്ത്യൻ സൈന്യത്തിന് ഗവൺമെന്റ് പൂർണ്ണ അധികാരം നൽകിയിട്ടുണ്ടെന്നും ഭീകരപ്രവർത്തനങ്ങളുടെ പ്രത്യാഘാതം അത്തരക്കാർ ഓർത്തുവെക്കണമെന്നും നരേന്ദ്രമോദി മുന്നറിയിപ്പ് നൽകി. ഓപ്പറേഷൻ സിന്ദൂറിന്റെ വിജയത്തെ തുടർന്ന് BJP ഇന്നു മുതൽ 11 ദിവസം തിരംഗയാത്ര സംഘടിപ്പിക്കും. മോദി ഗവൺമെന്റിന്റെ ദൃഢനിശ്ചയവും സായുധസേനയുടെ പോരാട്ടവീര്യവും സംബന്ധിച്ച് ജനങ്ങളെ ബോധവൽക്കരിക്കാനാണ് തിരംഗയാത്ര. മുൻ സൈനികരും സാമൂഹ്യ പ്രവർത്തകരുമടക്കം ഒട്ടേറെ പ്രമുഖർ തിരംഗയാത്രയിൽ പങ്കെടുക്കുമെന്ന് BJP നേതൃത്വം അറിയിച്ചു. യാത്രക്കാരുടെ സുരക്ഷ കണക്കിലെടുത്ത് ജമ്മു, ലേ, ജോധ്പൂർ, അമൃത്സർ, ഭുജ്, ജാംനഗർ, ചണ്ഡീഗഡ്, രാജ്കോട്ട് എന്നിവിടങ്ങളിലേക്കും തിരിച്ചും ഇന്ന് സർവീസുകൾ റദ്ദാക്കിയതായി വിമാനക്കമ്പനികളായ എയർ ഇന്ത്യയും ഇൻഡിഗോയും അറിയിച്ചു. സ്ഥിതിഗതികൾ നിരീക്ഷിച്ചു വരികയാണെന്നും യാത്രക്കാരെ വിവരമറിയിക്കുമെന്നും കമ്പനികൾ ഒരു സാമൂഹിക മാധ്യമത്തിൽ അറിയിച്ചു. CBSE 12-ാം ക്ലാസ് പരീക്ഷാഫലം പ്രഖ്യാപിച്ചു. തിരുവനന്തപുരം മേഖലയിൽ 99.32% പേർ വിജയിച്ചു. ദേശീയതലത്തിൽ 88.39% വിജയം. വിജയവാഡ മേഖലയാണ് മുന്നിൽ 99.60%. രണ്ടാം സ്ഥാനത്ത് തിരുവനന്തപുരം മേഖലയാണ്. പഞ്ചാബ് അമൃത്സർ ജില്ലയിലെ മജിദയിൽ വ്യാജമദ്യം കഴിച്ച് 14 പേർ മരിച്ചതായി ഡെപ്യൂട്ടി പോലീസ് കമ്മീഷണർ അറിയിച്ചു. 6 പേരെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ദുരന്തമുണ്ടായ സ്ഥലത്ത് മെഡിക്കൽ സംഘങ്ങൾ എത്തിയിട്ടുണ്ടെന്നും കൂടുതൽ പേർ വ്യാജമദ്യം കഴിച്ചോ എന്ന പരിശോധന നടത്തുന്നുണ്ടെന്നും പോലീസ് വ്യക്തമാക്കി. വിതരണക്കാരെ അറസ്റ്റ് ചെയ്തിട്ടുണ്ടെന്നും അന്വേഷണം തുടരുകയാണെന്നും പോലീസ് വ്യക്തമാക്കി. സംസ്ഥാനത്ത് അടുത്ത വർഷം 15,000 സ്റ്റാർട്ടപ്പുകളും 100,000 തൊഴിലവസരങ്ങളും സൃഷ്ടിക്കുമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു. മന്ത്രിസഭയുടെ 4-ാം വാർഷികാഘോഷത്തിന്റെ ഭാഗമായി കോഴിക്കോട്ട് സംഘടിപ്പിച്ച ജില്ലാതല അവലോകന യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു മുഖ്യമന്ത്രി. സംസ്ഥാനത്തെ ആധുനിക വിജ്ഞാന ഉൽപ്പാദന കേന്ദ്രമായി വികസിപ്പിക്കുമെന്നും വ്യവസായ സൌഹൃദ അന്തരീക്ഷം സൃഷ്ടിക്കുമെന്നും മുഖ്യമന്ത്രി വ്യക്തമാക്കി. 2016 665 കോടി രൂപയായിരുന്നു ആരോഗ്യമേഖലയ്ക്ക് വകയിരുത്തിയതെങ്കിൽ ഇപ്പോഴത് 2500 കോടി രൂപയായി വർദ്ധിച്ചു. കാരുണ്യ ആരോഗ്യ സുരക്ഷാ പദ്ധതി നല്ല രീതിയിൽ നടക്കുന്നുണ്ടെന്നും 73 ലക്ഷം ആളുകൾക്ക് ഇൻഷുറൻസ് പരിരക്ഷ ലഭിച്ചതായും മുഖ്യമന്ത്രി അറിയിച്ചു. 612 ആശുപത്രികൾ വഴി 27.5 ലക്ഷം ആളുകൾക്ക് 2,762 കോടി രൂപയുടെ സൌജന്യ ചികിത്സ നൽകാൻ കഴിഞ്ഞെന്നും അദ്ദേഹം വ്യക്തമാക്കി. സംസ്ഥാനത്തെ പൊതുവിദ്യാഭ്യാസ രംഗത്ത് വലിയ മാറ്റം വന്നെന്നും 5,000 കോടി രൂപ ചെലവഴിച്ചതുകൊണ്ടാണ് ഇത് സാധ്യമായതെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. സംസ്ഥാനത്ത് പൊതുവിദ്യാഭ്യാസ യജ്ഞത്തിന്റെ ഭാഗമായി 10 ലക്ഷം കുട്ടികൾ പുതുതായി സ്കൂളുകളിൽ ചേർന്നതായി പിണറായി വിജയൻ അറിയിച്ചു. ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ രാജ്യത്തെ 1 ഡസൻ യൂണിവേഴ്സിറ്റികളെടുത്താൽ ആദ്യത്തെ 3 എണ്ണം കേരളത്തിലേതാണെന്നും രാജ്യത്തെ മികച്ച 100 കോളേജുകളിൽ 16 എണ്ണം കേരളത്തിലേതാണെന്നും മുഖ്യമന്ത്രി അവകാശപ്പെട്ടു. വാർഷികത്തോടനുബന്ധിച്ച് LDF സംഘടിപ്പിക്കുന്ന റാലി വൈകിട്ട് കോഴിക്കോട് ബീച്ചിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്യും. നഗരത്തിൽ ഇതിന്റെ ഭാഗമായി ഗതാഗത നിയന്ത്രണം ഉണ്ടായിരിക്കും. മലപ്പുറത്തെ എന്റെ കേരളം പ്രദർശന വിപണന മേള ഇന്ന് സമാപിക്കും. ഈ മാസം 9-ന് കോട്ടക്കുന്ന് മൈതാനത്താണ് മേള ആരംഭിച്ചത്. കുടുംബശ്രീയുടെ 12-ാമത് ദേശീയ സരസ് മേള ഇന്ന് കോഴിക്കോട്ട് സമാപിക്കും. 250-ഓളം വിപണന സ്റ്റാളുകളും 46-ലേറെ ഫുഡ് കോർട്ടുകളും മേളയിലുണ്ട്. എന്റെ കേരളം പ്രദർശന വിപണന മേള ഇന്നലെ സമാപിച്ചിരുന്നു. വിദ്യാർത്ഥികൾ അഭിരുചിക്കും താൽപര്യത്തിനും ഇണങ്ങുന്ന തുടർ പഠന മേഖലയാണ് തിരഞ്ഞെടുക്കേണ്ടതെന്ന് മന്ത്രി വി ശിവൻകുട്ടി പറഞ്ഞു. വിദ്യാർത്ഥികളെ സഹായിക്കുന്നതിന് എല്ലാ ഹയർ സെക്കൻഡറി സ്കൂളുകളിലും പരിശീലനം ലഭിച്ച ഒരു അധ്യാപകൻ കരിയർ ഗൈഡായി പ്രവർത്തിച്ചു വരുന്നുണ്ടെന്ന് മന്ത്രി ഫേസ്ബുക്കിൽ അറിയിച്ചു. ആവശ്യമായ നിർദ്ദേശങ്ങൾ നൽകാൻ ഗൈഡുമാർ സജ്ജരാണെന്നും വിദ്യാർത്ഥികൾക്ക് ഇക്കാര്യത്തിൽ വ്യക്തത വരുത്താൻ കേഡാറ്റ് എന്ന പേരിൽ അഭിരുചി പരീക്ഷയുണ്ടെന്നും മന്ത്രി അറിയിച്ചു. ഇന്ത്യയിൽ ആദ്യമായി ഓൺലൈൻ അഭിരുചി പരീക്ഷ വികസിപ്പിച്ചത് കേരളത്തിലാണെന്നും ശിവൻകുട്ടി പറഞ്ഞു. പ്ലസ് വൺ പ്രവേശനത്തിന് നാളെ മുതൽ ഓൺലൈനിൽ അപേക്ഷ സമർപ്പിക്കാം. ഈ മാസം 20 വരെ അപേക്ഷ നൽകാം. ഈ മാസം 24 ട്രയൽ അലോട്ട്മെന്റ്. പ്രാദേശിക വാർത്തകളാണ് കേൾക്കുന്നത്. മുണ്ടക്കൈ ചൂരൽമല ഉരുൾപൊട്ടൽ ദുരന്തബാധിതരുടെ പുനരധിവാസ ടൌൺഷിപ്പ് നിർമ്മാണ പ്രവൃത്തികൾക്ക് വേഗം കൂട്ടാൻ കൂടുതൽ സന്നാഹങ്ങളെത്തി. ഒരേ സമയം 10 മണ്ണുമാന്തി യന്ത്രങ്ങളാണ് ഉപയോഗിക്കുന്നത്. നിർമ്മാണ പ്രവൃത്തികൾക്ക് വേഗം പോരാ എന്ന പരാതിയെ തുടർന്നാണ് കൂടുതൽ യന്ത്രങ്ങൾ ഊരാളുങ്കൽ ലേബർ കോൺട്രാക്ട് സൊസൈറ്റി എത്തിച്ചത്. മഴ ആരംഭിക്കുന്നതിന് മുൻപ് തന്നെ വീടുകളുടെ അടിത്തറ പൂർത്തിയാക്കുകയാണ് ലക്ഷ്യം. തൊഴിലാളികളുടെ എണ്ണവും ഇരട്ടിയായി വർദ്ധിപ്പിച്ചിട്ടുണ്ട്. ഇപ്പോൾ 200 പേർ ഒരേ സമയം ജോലി ചെയ്തു വരുന്നു. നിർമ്മാണ പ്രവൃത്തികൾ പരമാവധി വേഗത്തിൽ പൂർത്തിയാക്കണമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ നിർദ്ദേശിച്ചിരുന്നു. UDF കൺവീനർ സ്ഥാനം ഏറ്റെടുക്കാൻ നേതൃത്വം ആവശ്യപ്പെട്ടപ്പോൾ സന്തോഷത്തോടെ സ്വീകരിച്ചതാണെന്ന് UDF കൺവീനർ അടൂർ പ്രകാശ് പറഞ്ഞു. മറ്റ് നേതാക്കൾക്ക് അതൃപ്തിയുണ്ടോ എന്ന കാര്യം അറിയില്ലെന്നും അടൂർ പ്രകാശ് ഡൽഹിയിൽ മാധ്യമങ്ങളോട് പറഞ്ഞു. മുതലപ്പുഴയിൽ ഡ്രഡ്ജിംഗ് ഭാഗികമായി പുനരാരംഭിച്ചു. കണ്ണൂരിൽ നിന്ന് കൊണ്ടുവന്ന ഡ്രഡ്ജർ ഉപയോഗിച്ചാണ് മണൽ നീക്കം ചെയ്യുന്നത്. IPL ക്രിക്കറ്റ് മത്സരങ്ങൾ ഈ മാസം 17 പുനരാരംഭിക്കാൻ ക്രിക്കറ്റ് കൺട്രോളർ ബോർഡ് തീരുമാനിച്ചു. എന്നാൽ മൊഹാലിയിലും ധർമ്മശാലയിലും മത്സരങ്ങൾ ഉണ്ടാവില്ല. ഇന്ത്യ പാക് അതിർത്തി പ്രശ്നങ്ങളെ തുടർന്നാണ് ഒരാഴ്ച IPL മത്സരങ്ങൾ നിർത്തിവെച്ചത്. 17 ബംഗളൂരു എം ചിന്നസ്വാമി സ്റ്റേഡിയത്തിൽ റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരു കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സിനെ നേരിടും. ബീഹാറിൽ 27 ഖേലോ ഇന്ത്യ യൂത്ത് ഗെയിംസിൽ മഹാരാഷ്ട്ര കുതിപ്പ് തുടരുന്നു. 36 സ്വർണവും 27 വെള്ളിയും 25 വെങ്കലവുമായി ആകെ 88 മെഡലുകളുമായാണ് മഹാരാഷ്ട്ര മുന്നിട്ട് നിൽക്കുന്നത്. 16 സ്വർണവും 8 വെള്ളിയും 11 വെങ്കലവുമായി രാജസ്ഥാനാണ് രണ്ടാം സ്ഥാനത്ത്. പയ്യന്നൂരിൽ അഖിലേന്ത്യാ വോളിബോൾ ടൂർണമെന്റിൽ വൈകിട്ട് 7 വനിതാ വിഭാഗത്തിൽ ഇൻകം ടാക്സ് ബംഗളൂരു ചെന്നൈ ഇന്റഗ്രൽ കോച്ച് ഫാക്ടറിയെ നേരിടും. രാത്രി 8 പുരുഷ വിഭാഗത്തിൽ കേരള പോലീസ് കൊച്ചിൻ കസ്റ്റംസുമായും ഏറ്റുമുട്ടും. റോം മാസ്റ്റേഴ്സ് ടെന്നീസ് ചാമ്പ്യൻഷിപ്പ് പുരുഷ ഡബിൾസിൽ ഇന്ത്യൻ താരങ്ങളായ രോഹൻ ബൊപ്പണ്ണ, ചെക്കിന്റെ ആദം പവ്ലാസെക് സഖ്യം രണ്ടാം റൌണ്ടിലേക്ക് കടന്നു. ന്യൂസിലാന്റ് ക്രൊയേഷ്യ സഖ്യത്തെയാണ് അവർ പരാജയപ്പെടുത്തിയത്. അടുത്ത റൌണ്ടിൽ അവർ ബ്രിട്ടന്റെ ജോ സാലിസ്ബറി, നീൽ സ്കുബ്സ്കി എന്നിവരെ നേരിടും. സംസ്ഥാനത്ത് കാലവർഷം 27 എത്താൻ സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. ഇന്നും നാളെയും ചിലയിടങ്ങളിൽ മഴ പെയ്തേക്കും. അതേസമയം ആൻഡമാൻ നിക്കോബാർ ദ്വീപുകളിൽ ഇന്നത്തോടെ കാലവർഷം എത്തിച്ചേർന്നേക്കുമെന്നും കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് വ്യക്തമാക്കി. പ്രസിദ്ധമായ കൊട്ടിയൂർ വൈശാഖോത്സവത്തിന് June 8 നെയ്യാട്ടത്തോടെ തുടക്കമാവും. ഉത്സവത്തിന്റെ തീയതിയും ചടങ്ങുകളും നിശ്ചയിക്കുന്ന പ്രക്കുഴം ചടങ്ങ് ഇക്കരെ ക്ഷേത്രസന്നിധിയിലെ കുത്തോട് മണ്ഡപത്തിൽ നടന്നു. കേരള ലോകായുക്ത കണ്ണൂർ കോഴിക്കോട് ജില്ലകളിൽ ഈ മാസം ക്യാമ്പ് സിറ്റിംഗ് നടത്തും. May 27-28 തീയതികളിൽ കണ്ണൂർ ഗവൺമെന്റ് ഗസ്റ്റ് ഹൌസ് കോൺഫറൻസ് ഹാളിലും May 29-30 തീയതികളിൽ കോഴിക്കോട് ഗവൺമെന്റ് ഗസ്റ്റ് ഹൌസ് കോൺഫറൻസ് ഹാളിലുമാണ് ക്യാമ്പ്. സിറ്റിംഗിന് ലോകായുക്ത ജസ്റ്റിസ് എൻ അനിൽകുമാറും ഉപലോകായുക്ത ജസ്റ്റിസ് വി ഷെർസിയും നേതൃത്വം നൽകും. കേരള ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ട് പ്രസിദ്ധീകരിച്ച ഡി പ്രദീപ് കുമാറിന്റെ ശബ്ദരേഖ മലയാള പ്രക്ഷേപണ ചരിത്രം എന്ന പുസ്തകം മഞ്ചേരിയിൽ കവിയും പ്രഭാഷകനുമായ PP ശ്രീധരനുണ്ണി വൈകിട്ട് പ്രകാശനം ചെയ്യും. അഖില കേരള റേഡിയോ ലിസണേഴ്സ് അസോസിയേഷന്റെയും മഞ്ചേരി FM സംരക്ഷണ സമിതിയുടെയും കലാമഞ്ചേരിയുടെയും സംയുക്ത ആഭിമുഖ്യത്തിൽ ശ്രോതാക്കളുടെ സംഗമം ഉച്ചകഴിഞ്ഞ് മഞ്ചേരി ജയശ്രീ ഓഡിറ്റോറിയത്തിൽ ആരംഭിക്കും. പ്രധാന വാർത്തകൾ വീണ്ടും. പാക് അധീന കശ്മീരും ഭീകരവാദവും ഒഴികെ മറ്റൊരു വിഷയവും പാകിസ്ഥാനുമായി ചർച്ച ചെയ്യില്ലെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. CBSE 12 ക്ലാസ് പരീക്ഷാഫലം പ്രഖ്യാപിച്ചു. 99.32% വിജയത്തോടെ തിരുവനന്തപുരം മേഖല രണ്ടാം സ്ഥാനത്ത്. സംസ്ഥാനത്ത് അടുത്ത വർഷം 15,000 സ്റ്റാർട്ടപ്പുകളും 1,00,000 തൊഴിലവസരങ്ങളും സൃഷ്ടിക്കുമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. വിദ്യാർത്ഥികൾ അഭിരുചിക്കും താൽപര്യത്തിനും ഇണങ്ങുന്ന തുടർ പഠന മേഖല തെരഞ്ഞെടുക്കണമെന്ന് മന്ത്രി വി ശിവൻകുട്ടി. ഖേലോ ഇന്ത്യ യൂത്ത് ഗെയിംസിൽ മഹാരാഷ്ട്ര കുതിപ്പ് തുടരുന്നു. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ ബുള്ളറ്റിൻ 12:50.